സ്റ്റെല്ല ബെന്നി എഴുതുന്നു. അംഗീകരിക്കാനും ചേർത്ത് നിർത്തുവാനും ഒരാൾ. വർഷങ്ങൾക്ക് മുൻപ് ടീച്ചറായി ലീവ് വേക്കൻസികളിൽ ചുറ്റി നടന്ന കാലഘട്ടങ്ങളിൽ പല സ്ഥലത്തും ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ലോഡ്ജുകളിൽ താമസിക്കാനിട വന്നിട്ടുണ്ട്. ആ നാളുകളിൽ വൈകുന്നേരങ്ങളിൽ ധാരാളം സമയം വർത്തമാനം പറയാനും തമാശ പറഞ്ഞു ചിരിക്കാനുമൊക്കെ കിട്ടും. പക്ഷേ എന്നോടാരും തന്നെ അധികം തമാശ പറയാറില്ലായിരുന്നു. പകരം സമയം കിട്ടുമ്പോഴൊക്കെ അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പങ്കുവയ്ക്കും. ഞാൻ കഴിയുന്ന വിധത്തിലൊക്കെ അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ചേർത്ത് പിടിക്കാനൊരാൾ. ഒരിക്കൽ ഒരു ടീച്ചർ ഇപ്രകാരം തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെക്കുറിച്ച് പങ്കുവച്ചു. കുടുംബജീവിതം തുടങ്ങിയ നാളുകളിൽ തുടങ്ങിയ കഷ്ടപ്പാടാ. ആദ്യത്തെ പ്രഗ്നൻസി ഒരു മാസമായപ്പോൾ നഷ്ടപ്പെട്ടു പോയി. പിന്നെ കുറേയേറെ നാളുകളിലേക്ക് ഗർഭധാരണം നടന്നതേയില്ല. പിന്നീടുണ്ടായ ഗർഭം 6 മാസം പ്രായമായപ്പോൾ കുട്ടി ഉള്ളിൽ കിടന്ന് മരിച്ച് നീക്കം ചെയ്യേണ്ടതായി വന്നു. പിന്നീടുള്ള ഗർഭധാരണം കഴിഞ്ഞ് പ്രസവം നടക്കുന്നതുവരെ ബെഡ് റെസ്റ്റിൽ കഴിയേണ്ടി വന്നു. പ്രസവം വളരെ പ്രയാസകരമായിരുന്നു. പ്രസവശേഷം ആദ്യമിട്ട സ്റ്റിച്ചുകൾ പഴുത്തുപൊട്ടി. രണ്ടാമതും സ്റ്റിച്ചിടേണ്ടി വന്നു. ഞാൻ മാത്രമല്ല എന്നെ പരിചരിച്ചവരും വല്ലാതെ ബുദ്ധിമുട്ടി. അനുഭവിച്ച് തീർത്തതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോഴും പേടി തോന്നുന്നു. എൻ്റെ ചേട്ടായി, അതായത് എൻ്റെ ഭർത്താവ്, ഒത്തിരി സ്നേഹത്തോടുകൂടെ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അതോർക്കുമ്പോഴാണ് ഏക ആശ്വാസം. എന്തുമാത്രം സഹിച്ചാലെന്താ, അതൊക്കെ കാണാനും കേൾക്കാനും അംഗീകരിക്കാനും ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും സ്നേഹിക്കുന്ന ഭർത്താവ് കൂടെയുണ്ടെന്ന അനുഭവം ഏറെ ആശ്വാസകരമായ ഒന്നായിരുന്നു. ചേട്ടായി തന്ന കരുതലോർക്കുമ്പോൾ ഇന്നും കണ്ണു നിറഞ്ഞു പോകും. ലോകത്തിൽ മറ്റൊരാണുങ്ങൾക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇന്നും ജീവിതം പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ എൻ്റെ ചേട്ടായി എൻ്റെ കൂടെയുണ്ട് എന്നതാണ് എൻ്റെ ഏക ആശ്വാസം. ചേട്ടായിയെക്കുറിച്ച് പറയുമ്പോൾ ആ ടീച്ചറിൻ്റെ മുഖം പൂ പോലെ വിരിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കടന്നു പോകുന്ന ദുരിതങ്ങൾക്കിടയിലും അവളിലെ ഭാര്യ പൂർണ്ണ സംതൃപ്തയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്തുതി. കാണാനും കേൾക്കാനും അംഗീകരിക്കാനും സ്നേഹപൂർവം ചേർത്ത് നിർത്താനും ഒരാൾ ഉണ്ടായിരിക്കുക, ഇതല്ലേ ഓരോ ഭാര്യയുടെയും ഹൃദയം കൊതിക്കുക. സംതൃപ്തനായ ഒരു ഭർത്താവ്. ഹൈന്ദവനായ അയാൾ പറഞ്ഞു, എൻ്റെ ചേച്ചി ഞങ്ങൾ പ്രേമിച്ചു കിട്ടിയതാണ്. ഞങ്ങളുടെ വിവാഹത്തിന് 2 വീട്ടുകാരും എതിരായിരുന്നു. അവൾ വലിയ സമ്പന്ന തറവാട്ടിലേത്, ഞാനോ തറവാട് മോശമല്ലെങ്കിലും ദരിദ്രൻ. 4-5 വർഷം സ്നേഹിച്ചു നടന്നു. വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഞങ്ങൾ വിവാഹിതരായി. തമ്പുരാൻ ഞങ്ങൾക്ക് 2 മക്കളെയും തന്നു. ഇന്നിപ്പോൾ 7 വർഷം പിന്നിട്ടു. എൻ്റെ കുറവുകളിലേക്കും പരിമിതികളിലേക്കും ഇറങ്ങി വന്ന് അവൾക്ക് ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മുഖം കറുത്തൊരു വാക്കോ ഇല്ലായ്മയെക്കുറിച്ച് പരാതിയോ അവളിൽ നിന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കുറ്റവും കുറവും പറഞ്ഞതായി യാതൊരു ഓർമ്മയുമില്ല. അന്നും ഇന്നും ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവന. വീട് വിട്ടിറങ്ങി വന്നിട്ട് ഞാൻ കിടന്ന സിമൻ്റ് തറയിൽ ഒരു തുണിക്കഷ്ണവും വിരിച്ച് അവൾ എന്നോട് ചേർന്ന് കിടന്നു. ഞാൻ നടന്നപ്പോൾ എന്നോട് ചേർന്ന് നടന്നു. ഇന്നിപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക നില ഏറെ മാറി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ അംഗീകരിച്ചു. പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ മനസ്സ് മാത്രം മാറിയിട്ടില്ല. അവൾക്ക് അന്നും ഇന്നും ഞാൻ ദൈവമാണ്. ഇതൊക്കെയല്ലേ ചേച്ചി ഒരു ഭർത്താവിൻ്റെ ആനന്ദം. പണം കൊടുത്താൽ ചന്തയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതല്ല ഇതൊന്നും. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. കാണാനും കേൾക്കാനും മാനിക്കാനും അംഗീകരിക്കാനും ചേർന്ന് നിൽക്കാനും ബലം പകരാനും ഒരുവൾ കൂടെയുണ്ടായിരിക്കുക, അതല്ലേ ഏറ്റവും വലിയ ധനം, ഒരമ്മച്ചിയുടെ ആനന്ദം. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പിള്ളേരുടെ അപ്പൻ മരിച്ചിട്ട് പിന്നീടങ്ങോട്ടുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നു. സത്യത്തിൽ കണ്ണീരേറെ കുടിച്ചിട്ട മോളെ ഇവറ്റകളെയൊക്കെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. നൊന്തുപെറ്റ 9 മക്കളെ നോക്കുന്നതോടൊപ്പം പ്രായമായ അപ്പനെയും അമ്മയെയും നോക്കി അവരെയും പറഞ്ഞുവിടേണ്ട വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടാണ് അകാലത്തിൽ അങ്ങേരി പോയത്. ഇന്നിപ്പോൾ എല്ലാം ശാന്തമായി. മക്കളൊക്കെ നല്ല നിലയിലായി. പക്ഷേ അവരാരും ഈ അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ അത് വിട്ട് പുറം ചാടിപ്പോകില്ല. അവർക്കറിയാം ഞാൻ എന്ത് വില കൊടുത്ത അവരെ പോറ്റി വളർത്തി ഇത്രത്തോളം എത്തിച്ചതെന്ന്. അമ്മയെ അമ്മയായി കരുതി ചേർന്ന് നിൽക്കുന്നവരും ചേർത്ത് നിർത്തുന്നവരുമാണ് വന്നു കയറിയ മരുമക്കളും. കഷ്ടതയേറെ സഹിച്ചെങ്കിലെന്താ, എൻ്റെ മക്കളും മരുമക്കളും അതെല്ലാം കാണുകയും കേൾക്കുകയും അംഗീകരിക്കുകയും എന്നോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. ഞാനൊരു ഭാഗ്യവതിയായ അമ്മ തന്നെയാ മോളെ. ഒടേ തമ്പുരാന സ്തുതി, ഒരപ്പന്റെ നിർവൃതി. ചോരത്തിളപ്പിന്റെ കാലത്ത് കുടിയേറിയതാണ് മലബാറിന്റെ മണ്ണിലേക്ക്. ഏറെയേറെ അധ്വാനിച്ചു, കഷ്ടതകളേറെ സഹിച്ചു. എന്റെ ഭാര്യയും ഞാനും കൂടി ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ചതിന്റെ ഫലമായി ഇന്നിപ്പോൾ ഈ നിലയിലെത്തി. 56 വയസ്സിലാണ് എന്റെ ഭാര്യ മരിച്ചത്. രണ്ടാം വിവാഹം കഴിക്കാൻ എല്ലാവരും എന്നെ ഏറെ നിർബന്ധിച്ചു. പക്ഷേ ഞാനതിന് വഴങ്ങിയില്ല. തന്മൂലം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഏറെ ഏറ്റെടുക്കേണ്ടി വന്നു. അതിന് വലിയ ഫലവുമുണ്ടായി. ഇന്നിപ്പോൾ എന്റെ മക്കളെല്ലാം നല്ല നിലയിലാണ്. വന്നു കയറിയ മരുമക്കളും അങ്ങനെ തന്നെ. എന്നെ അപ്പച്ചി എന്ന് വിളിച്ചാൽ പകുതി വിളിക്കില്ല എന്റെ കൊച്ചുമക്കളും. ആകപ്പാടെ സന്തോഷമാ എന്റെ മക്കളെ. എന്റെ അലച്ചിലും കഷ്ടപ്പാടും എന്റെ മക്കള് കണ്ടു, അംഗീകരിച്ചു, ആദരിച്ച് ചേർത്ത് നിർത്തി. അല്ല, ദൈവം കണ്ടു എന്ന് പറയുന്നതാ ഏറെ ശരി. എല്ലുമുറിയെ പണി ചെയ്ത് കുടുംബം പോറ്റിയിട്ടും ആരാലും അംഗീകരിക്കപ്പെടാത്ത എത്രയോ പേര് ഈ ഭൂമിയിലുണ്ട്. അത് വച്ച് നോക്കുമ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടാലെന്താ, ഞാനൊരു ഭാഗ്യവാനല്ലേ? ദൈവം തുണച്ചു അല്ലാതെന്ത് പറയാൻ. ഗുണവതിയായ ഒരു ഹെഡ് മിസ്ട്രസ്. എന്റെ അധ്യാപന ജീവിതകാലത്ത് ഒരു സ്കൂളിലൊഴികെ എല്ലായിടത്തും എന്റെ ഹെഡ് മിസ്ട്രസ്സുമാർ സിസ്റ്റേഴ്സ് ആയിരുന്നു. എല്ലാവരും നല്ലവരും പ്രഗത്ഭരും തന്നെ. ഒരു സിസ്റ്റർ മാത്രം എന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രമായി. ആ സിസ്റ്ററിന് തന്റെ സഹാധ്യാപകരെല്ലാവരും മക്കളെ പോലെയാണ്. ഓരോ സ്റ്റാഫിന്റെ വീട്ടിലെയും ഓരോ അംഗങ്ങളെയും സിസ്റ്ററിനറിയാം. സിസ്റ്ററിന് അവരെല്ലാം പ്രിയപ്പെട്ടവർ തന്നെ. സിസ്റ്റർ സ്കൂൾ ഭരിച്ചിരുന്നത് തലകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്ററിന്റെ വായിൽ നിന്നും ഒരു വാക്ക് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ സ്റ്റാഫ് അത് അനുസരിച്ചിരിക്കും. സിസ്റ്ററിന്റെ ഭരണകാലത്ത് ഒരു സ്റ്റാഫും താമസിച്ച് സ്കൂളിൽ വന്നിരുന്നില്ല. അധ്യാപകർ തമ്മിൽ തമ്മിലാണെങ്കിലും വലിയ ഹൃദയ ഐക്യവും പരസ്പര ധാരണയും ആയിരുന്നു ഉണ്ടായിരുന്നത്. സിസ്റ്ററിനോട് സംസാരിക്കുന്ന ഓരോ സ്റ്റാഫിനും ഓരോ കുട്ടിക്കും തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ഞാനാണ് സിസ്റ്ററിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എന്ന്. ഹൃദയം കൊണ്ട് അംഗീകരിച്ച് സ്നേഹിച്ചപ്പോൾ ഹൃദയത്തിന്റെ അംഗീകാരം സ്റ്റാഫിൽ നിന്നും കുട്ടികളിൽ നിന്നും അവരുടെ മാതാപിതാക്കളിൽ നിന്നും സിസ്റ്ററിന് തിരികെ കിട്ടി. അതിനാൽ അക്ഷരാർത്ഥത്തിൽ ഒരു ശാന്തി നികേതനം തന്നെയായിരുന്നു ആ നാളുകളിൽ ആ സ്കൂൾ. ഭാഗ്യപ്പെട്ട 5 പേർ. മുകളിൽ കണ്ട 5 ഉദാഹരണങ്ങളിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങി ഭാഗ്യവാന്മാരായ വ്യക്തികളെയാണ് നാം പരിചയപ്പെട്ടത്. കാണുക, കേൾക്കുക, അംഗീകരിക്കുക, സ്നേഹത്തോടെ ചേർത്ത് നിർത്തുക. ഭൂമിയിൽ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് നൽകി നാം അധിവസിക്കുന്ന ഈ ലോകത്തെ ഐശ്വര്യപൂർണമാക്കുക. ഈ പുത്തനാണ്ടിൽ ഇതിനായി ദൈവം നമ്മെ വിളിക്കുകയാണ്. ഒരുവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, അളക്കുന്നത് തന്നെ തിരിച്ചു കിട്ടും. ഹൃദയബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. തലകൊണ്ടും ലൈംഗിക അവയവങ്ങൾ കൊണ്ടും ചിന്തിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു യുഗത്തിൽ നാം ജീവിക്കുന്നു. ഈ പുതുയുഗത്തിൽ ദൈവമക്കളായ നമ്മളെ ദൈവം വിളിക്കുന്നത് പണ്ടെങ്ങോ നഷ്ടമായ ഹൃദയബന്ധങ്ങൾ വീണ്ടെടുക്കാനും ഹൃദയം കൊണ്ട് ഭരിക്കുന്ന ഒരു ലോകത്തിന് രൂപം കൊടുക്കാനുമാണ്. അപ്പനെ അപ്പനായി കാണാൻ, അംഗീകരിക്കാൻ, ആദരിക്കാൻ, സ്നേഹപൂർവം ചേർന്നു നിൽക്കാൻ ഇന്നത്തെ തലമുറയ്ക്കാവുന്നില്ല. അമ്മയെ അമ്മയായും ഭർത്താവിനെ ഭർത്താവായും ഭാര്യയെ ഭാര്യയായും അയൽക്കാരനെ അയൽക്കാരനായും മേലധികാരിയെ മേലധികാരിയായും സഹപ്രവർത്തകനെ സഹപ്രവർത്തകനായും ഹൃദയപൂർവം കാണാനും ഹൃദയം കൊണ്ട് അംഗീകരിക്കാനും ഇന്നത്തെ യുഗത്തിൽ അനേകർക്കാകുന്നില്ല. ഈ 2024 ബന്ധങ്ങളുടെ തലങ്ങളിലുള്ള ഒരു തിരിച്ചുവരവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ലോകത്തെ വലിയ നാശത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താൻ ബന്ധങ്ങളുടെ തലങ്ങളിലുള്ള ഈ തിരിച്ചുവരവിനെ സാധിക്കുകയുള്ളൂ. മലാക്കി പ്രവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിന്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മലാക്കി 4:5-6. പ്രിയപ്പെട്ടവരെ, ഈ അവസാന നാളുകളിൽ ഹൃദയങ്ങളെ കോർത്തിണക്കാൻ വരുന്ന ഏലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കണ്ടും കേട്ടും സ്നേഹിച്ചംഗീകരിച്ചും നെഞ്ചോട് ചേർത്ത് നിർത്തി താലോലിച്ചും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സൗഖ്യപ്പെടുത്തുന്നവരായി ഈ 2024 നാം മാറട്ടെ. ദൈവകൃപ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ആവേ മരിയ.